ഗൃഹാതുരം എന്ന പരിപാടി എസ് ബി എസ് മലയാളം പതിവായി നൽകാറുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന, നമുക്കെല്ലാം പ്രിയപ്പെട്ട മലയാളി സംഗീതജ്ഞരുടെയും പാട്ടുകാരുടെയും അഭിനേതാക്കളുടെയും എഴുത്തുകാരുടെയും ഒക്കെ ഓർമ്മകളാണ് ഈ പരിപാടിയിൽ നമ്മൾ പങ്കുവയ്ക്കാറുള്ളത്. എന്നാൽ ഇന്ന് ഒരു ഓസ്ട്രേലിയൻ കലാകാരനെക്കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്. ഇക്കഴിഞ്ഞയാഴ്ച അന്തരിച്ച ഡോക്ടർ ജി യുനോപിങ്കു എന്ന ഗായകനെക്കുറിച്ച്. ഓസ്ട്രേലിയ കണ്ട ഏറ്റവും പ്രമുഖനായ, ഏറ്റവും പ്രശസ്തനായ ആദിമവർഗ ഗായകനായിരുന്നു ഡോക്ടർ യുനോപിങ്കു. അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഓസ്ട്രേലിയക്കാർ എന്ന രീതിയിൽ നമ്മുടെ കൂടി കടമയാണ്. അതിനാൽ ഡോക്ടർ ജി യുനോപിങ്കുവിനെ കുറിച്ച്. ഓസ്ട്രേലിയൻ ആദിമവർഗക്കാർക്ക് ഒരാചാരമുണ്ട്, മരിച്ചുപോയ വ്യക്തികളുടെ പൂർണ്ണനാമം പുറത്തു പറയാൻ പാടില്ല, അവരുടെ ചിത്രങ്ങളും പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ആചാരങ്ങളെയും സംസ്കാരത്തെയും മാനിച്ചുകൊണ്ട് നമ്മളും ഡോക്ടർ ജി യുനോപിങ്കു എന്ന് മാത്രം അദ്ദേഹത്തെ വിളിക്കുകയാണ്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഡാർവിനിലെ ഒരു ആശുപത്രിയിൽ 46 വയസ്സിലാണ് ഡോക്ടർ യുനോപിങ്കു അന്തരിച്ചത്. ഓസ്ട്രേലിയയിലെ ദശലക്ഷക്കണക്കിന് സംഗീതാരാധകർ മുതൽ എലിസബത്ത് രാജ്ഞിയും ബരാക് ഒബാമയും വരെ നേരിട്ട് കേട്ട ആദരിച്ച സംഗീതജ്ഞൻ, ഓസ്ട്രേലിയ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും മനോഹരമായ ശബ്ദത്തിന്റെ ഉടമ എന്നാണ് ഡോക്ടർ യുനോപിങ്കു അറിയപ്പെട്ടിരുന്നത്. എന്തുകൊണ്ട് ഡോക്ടർ യുനോപിങ്കു ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഗായകനാകുന്നു? അദ്ദേഹം സഞ്ചരിച്ച സംഗീത വഴികൾ തന്നെയാണ് ആ പദവിയിലേക്ക് എത്തിച്ചത്. താൻ നിൽക്കുന്ന വെള്ളി വെളിച്ചം ഒരിക്കലും കാണാൻ കഴിയാതെയാണ് ലോകം മുഴുവൻ സഞ്ചരിച്ചതും ലോകമാദരിക്കുന്ന നേതാക്കളുടെ ആദരം അദ്ദേഹം ഏറ്റുവാങ്ങിയതും. ജന്മന അന്ധനായിരുന്നു ഡോക്ടർ യുനോപിങ്കു. 1971 ഡാർവിനിൽ നിന്നും 530 കിലോമീറ്റർ കിഴക്കുമാറിയുള്ള എൽക്കോ ഐലൻഡ് എന്ന ദ്വീപിലാണ് അദ്ദേഹത്തിന്റെ ജന്മം. ആർണം ലാൻഡ് എന്നറിയപ്പെടുന്ന ആദിമവർഗ മേഖലയുടെ ഭാഗമാണ് ഇത്. ഓസ്ട്രേലിയയിൽ ഇപ്പോഴും സജീവമായ അപൂർവം ചില ആദിമവർഗ ഭാഷകളിലൊന്നായ യോൽഗു മാത സംസാരിക്കുന്ന വിഭാഗമായിരുന്നു ഡോക്ടർ യുനോപിങ്കുവിൻ്റെത്. സംഗീതം അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായിരുന്നു. സംസ്കാരം കാത്തുസൂക്ഷിക്കാനും പരസ്പരം ബന്ധം വളർത്താനും അവ കാത്തുവയ്ക്കാനുമെല്ലാം യോൽഗു വിഭാഗക്കാരുടെ മാർഗമായിരുന്നു സംഗീതം. ആ സംഗീതത്തിന്റെ ലോകത്തേക്ക് യുനോപിങ്കു എത്തിച്ചേർന്നത് 4 വയസ്സിൽ. ഒരു ചെറു പിയാനോ വായിക്കാൻ സ്വന്തമായി പഠിച്ചായിരുന്നു ആ തുടക്കം. ഒരു വർഷത്തിനു ശേഷം യുനോപിങ്കു ഗിത്താറും വായിച്ചു തുടങ്ങി. പിന്നീട് ഡ്രമ്മും കീബോർഡും ആദിമവർഗക്കാരുടെ പരമ്പരാഗത സംഗീതോപകരണമായ ഡിഡ്ജെറിഡൂവുമെല്ലാം സ്വന്തമായി തന്നെ പഠിച്ചെടുത്തു. ഇടം കയ്യനായിരുന്നു ഡോക്ടർ യുനോപിങ്കു. പക്ഷെ വലം കയ്യന്മാർക്ക് വേണ്ടിയുള്ള ഗിത്താറായിരുന്നു ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്, അതും തല കീഴായി പിടിച്ചുകൊണ്ട്. സംഗീതത്തിലൂടെ പുറം ലോകത്തേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നത് 1985. യോതു ഇൻഡി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ അമ്മാവൻ നടത്തിയിരുന്ന സംഗീത ബാൻഡിൽ കീബോർഡും ഗിത്താറും ഡ്രമ്മുമെല്ലാം വായിച്ചുകൊണ്ടായിരുന്നു ആ തുടക്കം. യോതു ഇൻഡിയുടെ ഭാഗമായി നിരവധി യാത്രകൾ നടത്തിയ യുനോപിങ്കു പിന്നീട് സ്വന്തമായി ഗാനങ്ങൾ എഴുതി സംഗീതം നൽകി പാടിത്തുടങ്ങി. 2008 അദ്ദേഹത്തിന്റെ ആദ്യ സ്വന്തം ആൽബം പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങി അധികകാലം കഴിയും മുമ്പ് തന്നെ ഹിറ്റ് ചാർട്ടുകളിലെല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു അത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രമുഖ സംഗീത പുരസ്കാരമായ ആര്യ അവാർഡും ആ ആൽബം ഡോക്ടർ യുനോപിങ്കുവിന് നേടിക്കൊടുത്തു. സ്വന്തം കണ്ണിലെ ഇരുട്ടും ആദിമവർഗക്കാരുടെ ജീവിതത്തിലെ ഇരുട്ടുമെല്ലാം ഒരുപോലെ പാടുന്ന പാട്ടുകളായിരുന്നു ആ ആൽബത്തിലേത്. യോൽംഗു ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലുമായിരുന്നു അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം. 46 വയസ്സിനിടെ സംഗീത ലോകത്തുള്ള ഹ്രസ്വയാത്രക്കിടയിൽ 3 സ്റ്റുഡിയോ ആൽബങ്ങളും 2 ലൈവ് ആൽബങ്ങളുമാണ് അദ്ദേഹത്തിന്റെ സംഭാവന. പക്ഷെ ഇവ മാത്രം വിറ്റുപോയത് 500,000+ പകർപ്പുകളാണ്. മറ്റൊരു ഓസ്ട്രേലിയൻ ആദിമവർഗ സംഗീതജ്ഞനും ഒരിക്കലും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടം. അതും ഓസ്ട്രേലിയയിൽ മാത്രമല്ല, ബ്രിട്ടനിലും ജർമ്മനിയിലുമെല്ലാം ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ചിരുന്നു ഈ ആൽബങ്ങൾ. എൽട്ടൺ ജോണിനെയും സ്റ്റിങ്ങിനെയും പോലുള്ള ലോകപ്രശസ്ത ഗായകർ ഡോക്ടർ യുനോ പിങ്കുവിന്റെ ആരാധകരായി മാറി. ഇവർ മാത്രമല്ല, ലോകത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കളും ഈ ശബ്ദത്തിന്റെ മാധുര്യം അറിഞ്ഞിട്ടുണ്ട്. ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയുടെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളിലെ പ്രധാന ശബ്ദങ്ങളിലൊന്നായിരുന്നു ഡോക്ടർ യുനോ പിങ്കു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയും ഡെൻമാർക്ക് രാജകുടുംബവും മാർപ്പാപ്പയുമെല്ലാം യുനോ പിങ്കുവിന്റെ പാട്ട് കേട്ട് ആദരിച്ചവരാണ്. 2009 നോർത്തേൺ ടെറിട്ടറിയിലെ ഓസ്ട്രേലിയൻ ഓഫ് ദ ഇയറായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. സിഡ്നി യൂണിവേഴ്സിറ്റി ബഹുമാനാർത്ഥം അദ്ദേഹത്തിന് ഡോക്ടറേറ്റും നൽകി. ഇത്രയും വെള്ളി വെളിച്ചങ്ങൾക്കുള്ളിൽ നിൽക്കുമ്പോഴും സ്വന്തം ഉള്ളിലേക്ക് വലിഞ്ഞു ജീവിച്ചയാളായിരുന്നു ഡോക്ടർ യുനോ പിങ്കു. ഏറ്റവും നാണം കുണുങ്ങിയ ആൾ. സംഗീതത്തിനപ്പുറമുള്ള പൊതുവേദികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള മറകൂടിയായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിന്റെ ഈ നാണമെന്ന് ഡോക്ടർ യുനോ പിങ്കുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും മാനേജറുമായ മൈക്കൽ ഹോനൻ പറയുന്നു.
Sometimes you can name drop and say when we were in Paris with playing with Sting, you could feel this musicianship coming to the fore, and the more time you spend with him, the more that musicianship comes out. And when you get that sort of affirmation from the top, you know that you're thinking the right way, you're not just biased because he's a musician that you work with. And every breath you take, and every
ഓസ്ട്രേലിയയും ലോകവുമെല്ലാം ഇത്രയും ആദരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും 46 വയസ്സിൽ യുനോ പിങ്കു അന്തരിച്ചതിൽ ഈ പൊതുസമൂഹത്തിനും ഒരു പങ്കുണ്ട് എന്ന് പറയേണ്ടി വരും. കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തിയിരുന്ന ഹെപ്പറ്റൈറ്റിസ് ബി ബാധ സൃഷ്ടിച്ച ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത്. നോർത്തേൺ ടെറിട്ടറിയിലെ ഒരു വിദൂരദേശത്ത് ജനിച്ചു വളർന്ന ഒരു ആദിമവർഗ ബാലനെ നേരിടേണ്ടി വന്നിരുന്ന വിവേചനങ്ങളും ആരോഗ്യരംഗത്തെ അവഗണനകളുമായിരുന്നു യുനോ പിങ്കുവിന്റെ ആരോഗ്യം വഷളാക്കിയത്. ഹെപ്പറ്റൈറ്റിസ് ബാധ മൂലം ആന്തരിക രക്തസ്രാവമുണ്ടായി ആശുപത്രിയിലെത്തുമ്പോഴും അവിടെയുള്ള വെള്ളക്കാരുടെയെല്ലാം ചികിത്സ കഴിയാൻ വേണ്ടി കാത്തുനിൽക്കേണ്ടി വന്ന അനുഭവം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വിവരിച്ചിട്ടുണ്ട്. രോഗബാധിതനായി ആശുപത്രിയിലെത്താൻ ടാക്സി കാത്തുനിൽക്കുമ്പോൾ പോലും ടാക്സി ഡ്രൈവർമാർ അവഗണിച്ചു പോയിട്ടുണ്ട് എന്നും. ഒരുപക്ഷെ ഇനിയും ഏറെക്കാലം ജീവിക്കുമായിരുന്ന ഒരു അതുല്യ പ്രതിഭയെ സമൂഹം കാട്ടുന്ന അവഗണനയാണ് 46 വയസ്സിൽ ഇല്ലാതാക്കിയത്. 2011 രോഗം മൂർച്ഛിച്ച് സംഗീത ലോകത്ത് നിന്ന് മാറി നിന്നെങ്കിലും അതിനോട് പൊരുതി അദ്ദേഹം തിരിച്ചെത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ഡോക്ടർ യുനോ പിങ്കുവിന് അതിന് കഴിഞ്ഞില്ല. ഓസ്ട്രേലിയൻ ആദിമവർഗക്കാർക്കിടയിൽ ഒരു ചൊല്ലുണ്ട്. അവരുടെ കൂട്ടത്തിലൊരാൾ 50 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നെങ്കിൽ കൂട്ടത്തിലെ ഏറ്റവും മികച്ചവർ അവരാണെന്ന്, അതിനുശേഷം കിട്ടുന്ന ഓരോ വർഷവും ഓരോ സമ്മാനമാണെന്ന്. ആ സമ്മാനം വാങ്ങാൻ ഡോക്ടർ യുനോ പിങ്കുവിന് കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ലോകത്തിന് തന്നെ ഒരു സമ്മാനമായി ബാക്കി നിൽക്കുന്നു. Down.